2021 December 9 വ്യാഴാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ കേരള പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. പ്രസാദ് സ്വാമി എന്ന മുനിവരിയൻ ശതാഭിഷിക്തനാകുന്ന ഗുരു മുനിനാരായണ പ്രസാദിന് ആശംസകൾ അർപ്പിച്ച് കേരള സാഹിത്യ അക്കാദമി അംഗം മങ്ങാട് ബാലചന്ദ്രൻ എഴുതുന്നു. ആത്മവിചാരത്തിന്റെ പടിവാതിലിലേക്ക് എനിക്ക് വഴികാട്ടിത്തന്നത് അരനൂറ്റാണ്ടിലേറെയായി ഗുരുദർശനത്തിന്റെ വിളക്കേന്തി ലോകത്തിന് പ്രകാശമേകുന്ന മുനിനാരായണ പ്രസാദ് എന്ന മുനിവര്യനാണ്. ഒന്നുമില്ലായ്മയുടെ ഭാരഭയത്തിൽ നിൽക്കുകയായിരുന്ന എനിക്ക് ഒന്നുമില്ലായ്മയുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒന്നിന്റെ സത്തയെക്കുറിച്ച് പറഞ്ഞുതന്ന എന്റെ ആദ്യത്തെ ഗുരുവാണ് മുനിനാരായണ പ്രസാദ്. 3.5 മുൻപ് ഗുരുവിന്റെ വഴിയിലേക്ക് എന്നെ കൈപിടിച്ചു നടത്തിയത് അദ്ദേഹമാണ്. 1987 ഞാൻ ഗുരുകുലത്തിലെത്തുമ്പോൾ ഗുരു മുനിനാരായണ പ്രസാദ് അന്ന് എല്ലാവർക്കും പ്രസാദ് സ്വാമിയായിരുന്നു. എനിക്ക് മറ്റു പലർക്കും എന്ന പോലെ പ്രസാദ് അണ്ണനും. അതുകൊണ്ടുതന്നെ നാരായണ ഗുരുകുലത്തിന്റെ അധ്യക്ഷനായ അദ്ദേഹത്തോട് എല്ലാ ആദരവും നിലനിർത്തിക്കൊണ്ടുതന്നെ ഞാനിവിടെ അങ്ങനെ വിളിച്ചുപോകുന്നു. പാറമേൽ പരന്നൊഴുകി വീണ് ചിന്നിച്ചിതറുന്ന കുമിളകൾ പോലെയായിരുന്നു പ്രസാദണ്ണന്റെ ക്ഷോഭം. അത് പെട്ടെന്നിങ്ങ് പൊന്തിവരും, അതുപോലെ തന്നെ പെട്ടെന്നങ്ങ് പോവുകയും ചെയ്യും. പലർക്കും പൊരുത്തപ്പെടാൻ പ്രയാസമെന്ന് തോന്നുന്ന ആ പ്രകൃതം പക്ഷേ എനിക്ക് പ്രയാസമായി അനുഭവപ്പെട്ടില്ല. വർക്കല ഗുരുകുലത്തിലെ ബുക്ക് സ്റ്റാളിലായിരുന്നു പകൽ നേരത്ത് അന്ന് എന്റെ ഇരിപ്പ്. വല്ലപ്പോഴും പുസ്തകം വാങ്ങാൻ ആരെങ്കിലും എത്തിയെങ്കിലായി. ഗുരുകുലം മാസികയുടെയും മറ്റ് പുസ്തകങ്ങളുടെയും പ്രൂഫ് വായനയായിരുന്നു പ്രധാനമായും പണി. അതിനിടയിൽ പല നേരങ്ങളിലായി പ്രസാദണ്ണൻ വന്നുപോകും. അതെല്ലാം കാറ്റിന്റെ വേഗതയിലാണ്. അന്നന്നത്തെ തപാൽക്കെട്ട് വന്നുകഴിഞ്ഞാൽ ഒന്നൊന്നായി പൊട്ടിച്ചു വായിക്കും. അത് പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അപ്പോൾ തന്നെ വന്ന് കത്ത് എന്നെ ഏൽപ്പിക്കും. ഒരു നേരവും വെറുതെ ഇരിക്കുന്ന ശീലം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഏറ്റക്കുറവുകൾ നോക്കാതെ മറ്റുള്ളവരെ ശകാരിക്കും. എന്നാൽ തൊട്ടടുത്ത നിമിഷം അങ്ങനെയൊരു ശകാരം നടന്നതായി പോലും ഭാവിക്കാതെ സ്നേഹമസൃണമായി പെരുമാറും. നാട്യങ്ങളില്ലാത്ത ജീവിതം, ഗുരുവിനായി സമർപ്പിക്കപ്പെട്ട ജീവിതം, ലാളിത്യത്തിന്റെ ശിഖരാഗ്രഹം കൊണ്ട് വെടിപ്പാക്കപ്പെട്ട ജീവിതം, ഗർവിന്റെ അംശഛേദങ്ങളില്ലാത്ത പാണ്ഡിത്യം, ആരെയും ഉൾക്കൊള്ളാനുള്ള തുറന്ന മനസ്സ്, ഏതു പ്രതിസന്ധികളെയും മറികടക്കാൻ തക്ക പാകത വന്ന നിശ്ചയദാർഢ്യം, മുണ്ടനം ചെയ്യപ്പെട്ട ശിരസിൽ ഇടയ്ക്കിടെ ഇടതുകൈത്തലം കൊണ്ട് തലോടി കുശലം പറയുകയും പുഞ്ചിരി പൊഴിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിന്റെ സ്നേഹം നമ്മിലേക്ക് ഒഴുകുന്നത് നമ്മൾ അറിയാതെയാണ്. 1987 തോന്നുന്നു കേരള കൗമുദി വാരാന്ത്യപ്പതിപ്പിൽ പാവങ്ങളുടെ വലിയ പടത്തലവൻ എന്ന തലക്കെട്ടോടെ നടരാജഗുരുവിന്റെ പിതാവ് കൂടിയായ ഡോക്ടർ പി പൽപുവിനെക്കുറിച്ച് എന്റെ ഒരു ലേഖനം അച്ചടിച്ചു വന്നു. അത് വായിച്ച ഉടനെ എന്റെ അടുത്തേക്ക് വന്ന് പ്രശംസിച്ച അദ്ദേഹം ലേഖനം വന്ന പത്രം മടക്കിയെടുത്ത് എന്നെക്കുറിച്ചുള്ള ഒരു കുറിപ്പിനൊപ്പം അന്നത്തെ ഗുരുകുലാധ്യക്ഷനായിരുന്ന ഗുരു നിത്യചൈതന്യ എതിക്ക് അയച്ചുകൊടുത്തു. ഊട്ടിയിലേക്ക് എത്താനുള്ള ഗുരുവിന്റെ അറിയിപ്പ് വന്നപ്പോഴാണ് ഞാനിത് അറിയുന്നത്. അങ്ങനെ വണ്ടിക്കൂലിക്കും വഴിച്ചെലവിനുമുള്ള പണം തന്ന് എന്നെ ഊട്ടിയിലെ ഫേൺഹിൽ ഗുരുകുലത്തിൽ ഗുരു നിത്യചൈതന്യ യതിയുടെ അടുത്തേക്ക് അയച്ചത് പ്രസാദ് സ്വാമിയാണ്. പിന്നീട് ഗുരുകുലം മാസികയുടെയും പ്രസിദ്ധീകരണങ്ങളുടെയും കാര്യത്തിൽ ശ്രദ്ധ ചെലുത്താനായി ഞാൻ ഗുരുവിനാൽ നിയോഗിക്കപ്പെട്ടു. പ്രസാദ് സ്വാമിയുടെ ഉള്ളിലൊഴുകുന്ന സ്നേഹപ്പുഴയിൽ എന്റെ ഹൃദയം അലിഞ്ഞുപോയ നിരവധി സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അക്കാലത്ത് ഗുരുകുലത്തിലെ പാചകം നിർവഹിച്ചിരുന്നത് രാമൻ എന്നൊരു സഹൃദയനായിരുന്നു. താടിയും മുടിയും വേഷഭൂഷാദികളുമൊക്കെ കണ്ടാൽ തികഞ്ഞൊരു സന്യാസിയാണെന്നേ ആർക്കും തോന്നുമായിരുന്നുള്ളൂ. അന്ന് ഗുരുകുലത്തിലുണ്ടാകുന്ന പച്ചക്കറിയിൽ നിന്നാണ് പ്രധാന കറികളൊക്കെ ഉണ്ടാക്കിയിരുന്നത്. രാവിലെ രാജനും ഗോപാലകൃഷ്ണനും മുരളിക്കുമൊപ്പം ഞാനും ചേർന്ന് അത് നുറുക്കിക്കൊടുക്കുമായിരുന്നു. അടുക്കളയിൽ നിന്ന് ചെയ്യുന്ന ജോലിക്ക് ചേരും വിധമുള്ള ഗുരുവചനങ്ങൾ അപ്പപ്പോൾ രാമൻ ചേട്ടൻ ഉരുവിടുന്നത് കേൾക്കാം. ഗുരുകുലത്തിലെ പാചകന് പോലും ഗുരുദേവകൃതികൾ ഹൃദിസ്ഥമായിരുന്നു. രാമൻ ചേട്ടൻ വരാതിരുന്ന ഒരു ദിവസം ഞാൻ രാവിലെ അടുക്കളയിലെത്തി എല്ലാവർക്കുമുള്ള ചായ ഉണ്ടാക്കുവാൻ തുടങ്ങി. ബോർഡിംഗിലെ കുട്ടികളടക്കം 40 പേർക്ക് ചായ വേണം. വലിയൊരു കലത്തിൽ തിളപ്പിച്ചെടുത്ത തേയിലവെള്ളം തിളച്ചുകിടന്ന പാൽപാത്രത്തിലേക്കൊഴിക്കവേ വഴുതി എന്റെ ഇടതുകാലിലേക്ക് വീണു. കാലാകെ വല്ലാതെ പൊള്ളലേറ്റു. ചുടുനീറ്റലിൽപ്പെട്ട് ഞാൻ വിവശനായി. അവിടെ ഉണ്ടായിരുന്നവരെന്നെ താങ്ങിപ്പിടിച്ച് ഒരു ബെഞ്ചിലിരുത്തി. വിവരമറിഞ്ഞ് പത്രം വായിക്കുകയായിരുന്ന പ്രസാദ് സ്വാമി ഓടിവന്നു. ഉടനെ അദ്ദേഹം പോയി. ഒരു തൈലവുമായി ശീഘ്രം മടങ്ങിയെത്തി. എന്റെ കാൽ സ്വാമിയുടെ മടിയിൽ വെച്ച് എണ്ണയിട്ട് തരികയും മൃദുവായി വീശിത്തരികയും ചെയ്തു. ഇങ്ങനെ എത്രയെത്ര സ്നേഹമലരുകൾ വിരിഞ്ഞ മനസ്സാണ് അദ്ദേഹത്തിന്റേത്. മൂന്നര പതിറ്റാണ്ടിനിപ്പുറം സ്വാമിയുടെ ആത്മകഥ ആത്മായനം കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡിന് അർഹമായപ്പോൾ ആ പുരസ്കാരം അക്കാദമിയുടെ സെക്രട്ടറിക്കൊപ്പം ഗുരുകുലത്തിലെത്തി സ്വാമിക്ക് കൈമാറാനുള്ള ഭാഗ്യവും എനിക്കുണ്ടായി. അത് ഗുരുനിയോഗത്താൽ വന്നുചേർന്നതാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇപ്പോൾ ശതാഭിഷിക്തനായ ഗുരു മുനിനാരായണ പ്രസാദ് എന്ന എന്റെ വന്ദ്യഗുരുവിന് ഞാൻ പ്രാർത്ഥന കൊണ്ടൊരു തുലാഭാരം നേരുന്നു.